अब पूरी फैमिली एक साथ श्री राम कथा का आनंद ले सकती है सिर्फ चाइम्स मोबाइल ऐप पर। जानिए श्री राम के बचपन से लेकर दशानन वध तक का सफर। सरल रामायण घर के सभी सदस्यों के लिए। आज ही डाउनलोड करें चाइम्स मोबाइल ऐप एप्पल या गूगल प्ले स्टोर से।
ஃப்ளோரன்ஸ் வைட் வில்லியம்ஸ் எழுதிய ചെറിയ ചുവന്ന കോഴി. ഒരു ചുറ്റുപാടിൽ ഒരു ചെറിയ ചുവന്ന കോഴി താമസിച്ചിരുന്നു. പ്രാണികൾക്കായി എല്ലായിടത്തും മാന്തിക്കുഴി ഉണ്ടാക്കി സ്വന്തം ചെറിയ രീതിയിൽ ചുറ്റുപാടിന് ചുറ്റും നടക്കാൻ അവൾ മിക്കവാറും മുഴുവൻ സമയം ചെലവഴിച്ചു. കൊഴുപ്പുള്ളതും രുചിയുമുള്ളതായ പ്രാണികളെ അവൾക്ക് ഇഷ്ടപ്പെട്ടു. മാത്രമല്ല, അവ തൻ്റെ കുട്ടികളുടെ ആരോഗ്യത്തിന് നല്ലതാണെന്ന് അവൾക്ക് തോന്നി. പുഴുവിനെ കണ്ടെത്തുമ്പോഴെല്ലാം അവൾ ചിക് 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 എന്ന് പറയും. അവളുടെ കുഞ്ഞുങ്ങൾ അവളെ ഒത്തുകൂടുമ്പോൾ അവർക്കിഷ്ടമുള്ള നല്ല സാധനങ്ങൾ അവൾ വിതരണം ചെയ്യും. അവിടെ അവളോടൊപ്പം ഒരു പൂച്ചയും ഒരു എലിയും ഒരു പന്നിയും താമസിച്ചിരുന്നു. പൂച്ച സാധാരണയായി തൊഴുത്തിൻ്റെ വാതിലിൽ അലസമായി നിൽക്കും. എലിയെ പിടിക്കാൻ പോലും അവൾക്ക് മടിയായിരുന്നു. പിന്നെ പന്നി അത് ഭക്ഷണം കഴിച്ച് സുഖമായി കിടക്കും. ഒരു ദിവസം ഒരു ചെറിയ ചുവന്ന കോഴി ഒരു വിത്ത് കണ്ടെത്തി. അതൊരു ഗോതമ്പണുക്കളായിരുന്നു. പക്ഷേ ചെറിയ ചുവന്ന കോഴി പ്രാണികളോടും പുഴുക്കളോടും വളരെ പരിചിതമായിരുന്നു. അത് പുതിയതും ഒരു പക്ഷെ വളരെ രുചിയുള്ളതുമായ മാംസമാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ അതിനെ മൃദുവായി മുറിച്ച് രുചിയിൽ ഒരു തരത്തിലും ഒരു പുഴുവിനോടും സാമ്യമില്ലെന്ന് കണ്ടെത്തി. അത് നീളവും മെലിഞ്ഞതുമായതിനാൽ ഒരു ചെറിയ ചുവന്ന കോഴിയെ അതിൻ്റെ രൂപം കൊണ്ട് എളുപ്പത്തിൽ വഞ്ചിക്കാൻ കഴിയും. അതെന്താണ് എന്നറിയുന്നതിനെക്കുറിച്ച് അവൾ പല അന്വേഷണങ്ങളും നടത്തി. അതൊരു ഗോതമ്പ് വിത്താണെന്നും വിതച്ചാൽ വളരുമെന്നും പാകമാകുമ്പോൾ മാവും പിന്നെ അപ്പവും ഉണ്ടാക്കാമെന്നും അവൾക്ക് മനസ്സിലായി. അതറിഞ്ഞപ്പോൾ അത് നട്ടു വളർത്തണമെന്ന് അവൾക്ക് തോന്നി. അവൾ ഭക്ഷണത്തിനായി വേട്ടയാടുന്ന തിരക്കിലായിരുന്നു. തന്നെയും കുടുംബത്തെയും സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും അതിടാൻ സമയമെടുക്കില്ല എന്ന് അവൾക്കറിയാമായിരുന്നു. അതിനാൽ അവളപ്പോൾ പന്നിയെക്കുറിച്ചും ഒരു ജോലിയും ചെയ്യാത്ത പൂച്ചയെക്കുറിച്ചും വളരെ വികൃതി കാണിച്ച് നടക്കുന്ന എലിയെക്കുറിച്ചും ചിന്തിച്ചു. അവൾ ഉറക്ക നിലവിളിച്ചു, ആര് വിത്ത് നടും? എന്നാൽ പന്നി പറഞ്ഞു, ഞാനില്ല. പൂച്ച പറഞ്ഞു, ഞാനില്ല. എലി പറഞ്ഞു, ഞാനുമില്ല. ശരി, എന്നാൽ ഞാൻ തന്നെ ചെയ്യാം. കോഴി സമ്മതിച്ചു. പിന്നെ നീണ്ട വേനലവധിക്കാലത്ത് അവൾ തൻ്റെ ദിനങ്ങൾ പുഴുക്കളെ ചൊറിയുകയും കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകുകയും ചെയ്തു. പന്നി തടിച്ചു, പൂച്ചയും തടിച്ചു, എലിയും തടിച്ചു. ഗോതമ്പ് വളർന്ന് വിളവെടുക്കാൻ തയ്യാറായി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ചുവന്ന കോഴി എത്ര വലുതായെന്നും ധാന്യം പാകമായതായും എന്നും ശ്രദ്ധിച്ചു. അതിനാൽ അവൾ വേഗം ഓടി വിളിച്ചു, ആരാണ് ഗോതമ്പ് മുറിക്കുക? പന്നി പറഞ്ഞു, ഞാനില്ല. പൂച്ച പറഞ്ഞു, ഞാനുമില്ല. എലി പറഞ്ഞു, ഞാനുമില്ല. അപ്പോൾ ശരി, ഞാൻ തന്നെ ചെയ്യാം. ചുവന്ന കോഴി സമ്മതിച്ചു. അവൾ തൊഴുത്തിലെ കർഷകന്റെ ഉപകരണങ്ങളിൽ നിന്നും അരിപ്പാൾ എടുത്ത് വലിയ ഗോതമ്പ് ചെടി വെട്ടിമാറ്റാൻ തുടങ്ങി. നിലത്ത് നന്നായി വിളവെടുത്ത ഗോതമ്പ് ശേഖരിക്കുന്നതിനും മെതിക്കുന്നതിനും അവൾ തയ്യാറായിരുന്നു. എന്നാൽ ആ സമയത്ത് അവളുടെ കുഞ്ഞു കോഴികൾ അവിടെ നിന്നും കരയുന്നത് അവൾ ശ്രദ്ധിച്ചു. പാപം ചുവന്ന കോഴി, അവൾക്കാകെ പരിഭ്രാന്തിയായി. എവിടേക്ക് തിരിയണമെന്ന് അവൾക്കറിയില്ലായിരുന്നു. കുട്ടികളോടുള്ള കടമയും ഗോതമ്പിനോടുള്ള കടമയും തമ്മിൽ അവൾ ആകെ ഉരുക്കിൽപ്പെട്ടതുപോലെയായി. അതിന് അവൾക്ക് ഉത്തരവാദിത്വം തോന്നി. അതുകൊണ്ട് വീണ്ടും വളരെ പ്രതീക്ഷയോടെ അവൾ ശബ്ദത്തിൽ, ആരാണ് ഗോതമ്പ് കൊയ്യുക? എന്നാൽ പന്നി ഉടനെ പറഞ്ഞു, ഞാനില്ല. പൂച്ചയും, ഞാനില്ല എന്ന് പറഞ്ഞു. എലിയും, ഞാനില്ല എന്ന് ആക്രോശിച്ചു. അതിനാൽ നിരാശയോടെ ആണെങ്കിലും പോഴി താൻ ചെയ്തോളാമെന്ന് അവൾ സമ്മതിച്ചു. തീർച്ചയായും അവൾക്ക് ആദ്യം തൻ്റെ കുട്ടികളെ പോറ്റണം. ഉച്ചതിരിഞ്ഞ് എല്ലാവരെയും ഉറങ്ങാൻ കിടത്തിയപ്പോൾ അവൾ പുറത്തു പോയി ഗോതമ്പ് വിളവെടുത്തു. എന്നിട്ട് അവൾ അവനെ വിളിച്ചു പറഞ്ഞു, മില്ലിൽ പൊടിക്കാൻ ആരാണ് ഗോതമ്പ് കൊണ്ടുപോകുക? ആഹ്ലാദത്തോടെ പുറം തിരിഞ്ഞ് പന്നി പറഞ്ഞു, ഞാനില്ല. പൂച്ചയും പറഞ്ഞു, ഞാനില്ല. ഒപ്പം എലിയും അത് തന്നെ പറഞ്ഞു. അതും കൊണ്ട് ചെറിയ ചുവന്ന കോഴിക്ക് ഞാൻ തന്നെ ചെയ്യാമെന്ന് പറയുകയല്ലാതെ മറ്റൊരു വഴിയും അവൾ കണ്ടില്ല. അവൾ ഗോതമ്പിന്റെ ചാക്കെടുത്ത് ദൂരെയുള്ള ഒരു മില്ലിലേക്ക് പോയി. അവിടെ അവൾ മനോഹരമായ വെളുത്ത മാവ് പൊടിച്ച ഗോതമ്പ് ഓർഡർ ചെയ്തു. മില്ലുകാരൻ അവളുടെ മാവ് കൊണ്ടുവന്നപ്പോൾ അവൾ പൊതുക്കെ നടന്നു. ഭാരമുണ്ടായിട്ടും നല്ല ചീഞ്ഞ പുഴുവിനെ പിടിക്കാൻ അവൾ ചിലപ്പോഴൊക്കെ കഴിഞ്ഞു. കുട്ടികളെത്തിയപ്പോൾ ഒരെണ്ണം അവർക്കായി വിട്ടു. ആ മിടുക്കുകളായ ചെറിയ പന്തുകൾ മിടുക്കുകളായ ചെറിയ കോഴികൾ അമ്മയെ കണ്ടപ്പോൾ വളരെ സന്തോഷിച്ചു. ആദ്യമായി അവളെ ശരിക്കും അഭിനന്ദിച്ചു. വളരെ ദുഷ്കരമായ ഈ ദിവസത്തിന് ശേഷം ചുവന്ന കോഴി പതിവിലും നേരത്തെ ഉറക്കത്തിലേക്ക് പോയി. അവളുടെ പതിവ് ഉറക്ക സമയം സൂര്യൻ അസ്തമിച്ചുവെന്ന് അറിയിക്കാൻ ആകാശം നിറമാകുന്നതിന് മുമ്പ് തന്നെ അവൾ ഉറങ്ങി. രാവിലെ വൈകി ഉറങ്ങാൻ അവൾ ഇഷ്ടപ്പെട്ടു. പക്ഷേ അവളുടെ കുഞ്ഞുങ്ങൾ കോഴിയുടെ മുറ്റത്തെ പ്രഭാത ഗാനമേളയിൽ ചേർന്നു. അത്തരം ആഡംബരത്തെക്കുറിച്ചുള്ള എല്ലാ പ്രതീക്ഷകളും ഇല്ലാതാക്കി. ഉറക്കത്തിൽ നിന്നും ഒരു കണ്ണു തുറന്നപ്പോൾ തന്നെ അവളുടെ മനസ്സിൽ ഒരു ചിന്ത ഉദിച്ചു, ഈ ഗോതമ്പ് എങ്ങനെയെങ്കിലും അപ്പമാക്കണം. അവൾ റൊട്ടി ഉണ്ടാക്കുന്നത് പതിവായിരുന്നില്ല. എന്നിരുന്നാലും പാചകക്കുറിപ്പ് ശ്രദ്ധാപൂർവം പാലിച്ചാൽ ആർക്കും അതുണ്ടാക്കാം എന്ന് അവൾക്കറിയാമായിരുന്നു. അങ്ങനെ അവളുടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത് ദിവസത്തേക്ക് മധുരവും പുതുമയും ഉണ്ടാക്കിയ ദിവസം അവൾ പന്നിയെയും പൂച്ചയെയും എലിയെയും വേട്ടയാടി. അവർ തീർച്ചയായും അവളെ സഹായിക്കുമെന്ന് ഇപ്പോഴും വിശ്വസിച്ചിരുന്നു. ഒരു ദിവസം അവൾ ഇങ്ങനെ പാടി, ആര് അപ്പമുണ്ടാക്കും? അയ്യോ, ചെറിയ ചുവന്ന കോഴിക്ക് ഒരിക്കൽ കൂടി അവളുടെ പ്രതീക്ഷകൾ അസ്തമിക്കേണ്ടി വന്നു. പന്നി പറഞ്ഞു, ഞാനില്ല. പൂച്ച പറഞ്ഞു, ഞാനില്ല. എലിയും പറഞ്ഞു, ഞാനില്ല. അതും കൊണ്ട് ചുവന്ന കോഴി ഒരിക്കൽ കൂടി ഞാൻ തന്നെ ചെയ്യാമെന്നും പറഞ്ഞു. അതെല്ലാം തനിയെ ചെയ്യേണ്ടി വരുമെന്ന് അവൾക്കറിയാമെന്ന് മനസ്സിലാക്കി അവൾ പോയി ഒരു ഫ്രഷ് ഏപ്രണും കളങ്കമില്ലാത്ത പാചകക്കാരൻ്റെ തൊപ്പിയും ഇട്ടു. ആദ്യം അവൾ മാവ് നന്നായി കുഴച്ചു. സമയമായപ്പോൾ അവൾ മോൾഡിംഗ് ബോർഡും ബേക്കിംഗ് ടീനും കൊണ്ടുവന്നു. അപ്പം വാർത്തുണ്ടാക്കി. അപ്പമായി പകുത്ത് ചുടാൻ അടുപ്പത്ത് വെച്ചു. അപ്പോഴെല്ലാം പൂച്ച ചിരിച്ചും ചിരിച്ചും വെറുതെ ഇരുന്നു. കൈയുടെ അരികിൽ വ്യർത്ഥമായ എലി അവൻ്റെ മൂക്ക് പറിച്ചെടുത്ത് കണ്ണാടിയിൽ സ്വയം നോക്കി. ഡസൻ കണക്കിന് പന്നികളുടെ നീണ്ട കൂർക്കമ്പല് ദൂരെ നിന്ന് കേൾക്കാം. ഒടുവിൽ മഹത്തായ നിമിഷമെത്തി. ശരത്കാല വായുവിൽ ഒരു രുചികരമായ മണം വീശുന്നുണ്ടായിരുന്നു. ചുവന്ന കോഴി ഈ ആവേശത്തിൻ്റെ ഉറവിടത്തിലേക്ക് അവളുടെ ചടലുമായി വഴിയിലൂടെ മുന്നോട്ട് പോയി. അവൾ പൂർണ്ണമായും ശാന്തയാണെന്ന് തോന്നിയെങ്കിലും വാസ്തവത്തിൽ അവൾക്ക് നൃത്തം ചെയ്യാനും പാടാനുമുള്ള പ്രേരണയെ പ്രയാസത്തോടെ മാത്രമേ നിയന്ത്രിക്കാൻ കഴിയൂ. കാരണം ഈ അത്ഭുതകരമായ അപ്പത്തിൻ്റെ എല്ലാ ജോലികളും അവളല്ല ചെയ്തത്. ചുറ്റുമതിലെ ഏറ്റവും ആവേശഭരിതമായ വ്യക്തി അവളായിരുന്നുവെന്നതിൽ അതിശയിക്കാനില്ല. അപ്പം കഴിക്കാൻ അനുയോജ്യമാണോ അല്ലയോ എന്ന് അവൾക്കറിയില്ല. പക്ഷെ സന്തോഷം. പിന്നെ ശീലിച്ചത് കൊണ്ടാവും ആ ചെങ്കോഴി വിളിച്ചു, ആരാണ് അപ്പം തിന്നുക? ചുറ്റുമതിലെ എല്ലാ മൃഗങ്ങളും അക്ഷമയോടെ നോക്കുകയും പ്രതീക്ഷയോടെ ചുണ്ടുകൾ മണക്കുകയും ചെയ്തു. പന്നി പറഞ്ഞു, ഞാൻ ചെയ്യാം. പൂച്ച പറഞ്ഞു, ഞാൻ ചെയ്യാം. എലി പറഞ്ഞു, ഞാൻ ചെയ്യാം. എന്നാൽ നമ്മുടെ ചുവന്ന കോഴി പറഞ്ഞു, ഇല്ല, നിങ്ങൾ ചെയ്യേണ്ടതില്ല, ഇതും ഞാൻ തന്നെ ചെയ്തോളാം. അവസാനം അവൾ ഒറ്റയ്ക്ക് കഴിച്ചു തീർത്തു.